കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം ഐക്യനടുത്ത് പറയുവാനായിട്ടൊരു ദൂത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്ന് രാത്രികളിൽ ഞാൻ ആ ദൂതാണ് പങ്കുവെക്കാൻ പോകുന്നു. അല്പം ചരിത്രങ്ങളും ആനുകാലിക സംഭവങ്ങളും പത്രവാർത്തകളും സംഭവങ്ങളും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അല്പ സമയം ചോദിച്ചത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ ഗൗരവമേറിയ ദിവസങ്ങളാണ്. ഏറിയ പങ്കാളുകളും അത് മനസ്സിലാക്കാതെ ഒരജ്ഞരായി അന്ധരായി മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നനച്ചിരിക്കാത്ത നാഴികൾ സംഭവിക്കും. നോഹയുടെ കാലത്തെ പോലെ ജലപ്രളയം വന്നവരെ മുടിച്ചു കളയുവോളും അവരറിഞ്ഞില്ല. പത്ത് കന്യകുമാരുടെ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ ബുദ്ധിയുള്ളവരും ബുദ്ധിയുട്ടവരും ഒരുപോലെ ഉറങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കാലം അധികം ഈ വിധത്തിൽ മുന്നോട്ട് പോകില്ല. ഈ ബൈബിള് സത്യമാണെങ്കിൽ, നാം സത്യമാണെന്ന് വിശ്വസിക്കുന്നു, ഈ ബൈബിളിൽ നിന്ന് ഒരു സത്യം ഞാൻ തെളിയിച്ചു തരാം. ഈ മൂന്ന് രാത്രികളിൽ ആക്ഷരികമായി തിരുവചനത്തിന്റെ പ്രവചനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് തെളിയിച്ചു തരാം. നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവ് വളരെ വേഗത്തിൽ സംഭവിക്കും. മാത്രമല്ല തിരുവചനത്തിന്റെ പ്രവചന വെളിച്ചത്തിൽ ഒരു കാര്യം തെളിയിപ്പാൻ കഴിയുന്നു, ഈ തലമുറയിൽ കർത്താവിന്റെ വരവ് സംഭവിക്കണം. ഒരു തലമുറ മരിക്കാതെ മാറ്റപ്പെടുമെന്ന് കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നു. നാം തിരുവചന പ്രവചനങ്ങൾ പഠനങ്ങൾ ഈ ആനുകാലിക സംഭവങ്ങളോടും ലോക ചരിത്രത്തോടും തുലനം ചെയ്ത് പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഈ ലോകത്തിന്റെ സംഭവങ്ങളെയും രാഷ്ട്രഗതികളെയും നിയന്ത്രിച്ചൊരുക്കിയിട്ട് കഴിഞ്ഞ 50 വർഷം 55 വർഷങ്ങളെ ആയിട്ടുള്ളൂ. നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടാതെ കാലഘട്ടങ്ങൾ മുന്നോട്ട് നീങ്ങിയെങ്കിൽ ഈ സകല പ്രവചനങ്ങളും ഇന്ന് കർത്താവിന്റെ വരവിന് തടസ്സമായി ഉറച്ച പ്രവചനങ്ങൾ പോലും ഈ ബൈബിളിൽ ഇനിയും ബാക്കി ശേഷിക്കാതെ കർത്താവിന്റെ വരവിന് മുമ്പ് നിവർത്തിക്കപ്പെടേണ്ട സകല പ്രവചനങ്ങളും നിവർത്തിക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 50-55 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു തലമുറയിൽ കാര്യങ്ങളുടെ ക്രമീകരണം ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏറിയ പങ്ക് ആളുകളും അത് മനസ്സിലാക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ആമുഖമായിട്ട് ഏതാനും കാര്യങ്ങളെങ്കിലും ഓർപ്പിച്ചിട്ട് ഞാൻ കടന്നുപോകാം. ബൈബിളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏകദേശം പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഒരു പുസ്തകവും പൂർണ്ണമായിട്ട് പ്രവചനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള വേദഭാഗങ്ങളിൽ ഉടനീർന്ന് പ്രവചന വിഷയങ്ങൾ ദൈവം ചേർത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പ്രവചിച്ചപ്പോൾ രണ്ടാം വരവിനെ കുറിച്ച് 3 പ്രാവശ്യമാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒന്നാം വരവിനുള്ള ബന്ധത്തിൽ 3 പ്രാവശ്യമാണ്, രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ അതിന്റെ അനുപാതകം അല്ലെങ്കിൽ റേഷ്യോ. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ് മനസ്സിലാക്കുവാനായിട്ട് പ്രവചന വിഷയങ്ങളിൽ കൂടെ സാധ്യമായിരുന്നു. ദാനിയേല് 9-ാം അധ്യായം പഠിച്ചു നോക്കിയാൽ അഭിഷിക്തൻ എന്ന് ഛേദിക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. യേശുക്രിസ്തുവിടെ ജനിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. യേശുക്രിസ്തു ഏതുവിധം ജീവിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് അവന്റെ ഒന്നാം വരവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വളരെ വ്യക്തമായിട്ട് സാധ്യമായിരുന്നെങ്കിലും വിരളിലുണ്ടാവാൻ വ്യക്തികൾ മാത്രമേ കർത്താവിന്റെ ഒന്നാം വരവ് മനസ്സിലാക്കിയുള്ളൂ. എമൗസിലേക്ക് പോയ ക്ഷീണിതരായ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്ക് വെളിച്ചം തരുന്നതാണ്. അയ്യോ മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാഞ്ഞ മന്ദബുദ്ധികളെ എന്ന് കർത്താവരെ വിളിച്ചു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് ഗ്രഹിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ മന്ദീഭവിച്ച ഈ സങ്കടകരമായ ഒരു അവസ്ഥ അവർക്ക് സംജാതമാകില്ലെന്ന് കർത്താവ് പറയുകയാണ്. കാരണം പ്രവാചകന്മാർ കൂടെ മുമ്പ് കൂട്ടി ദൈവം അത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. നമ്മളൊരു വാക്യം വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ ആ വാക്യം ഒന്ന് ആവർത്തിക്കട്ടെ, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ചരിത്രത്തിൽ എന്തെങ്കിലും ദൈവം ചെയ്യുന്നെങ്കിൽ തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ല. ആമോസ് 3:7 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയതാണ് പ്രവചന വിഷയമെങ്കിൽ നമ്മെ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ പദവി, ദൈവത്തിൽ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി അനുസരിച്ച് കാര്യങ്ങളെ ദൈവം മുന്നോട്ട് നയിക്കുന്നെന്ന് മാത്രമല്ല, ആ സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അറിവ് ദൈവജനത്തിന് കൊടുത്തു. എന്തിനാണ് ഈ പ്രവചന ഭാഗങ്ങൾ ഈ വിധത്തിൽ വെളിപ്പെടുത്തിയത്? വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യോഹന്നാൻ കൊടുത്തു. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസന്മാർ മനസ്സിലാക്കുവാൻ വ്യക്തമായി വിലയിരുത്തുവാൻ ദൈവം അത് കാട്ടിക്കൊടുക്കുകയായിരുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് കർത്താവിന്റെ രണ്ടാം വരവ് കള്ളനെ പോലെ സംഭവിക്കുന്നു. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ ഒരു ഒറ്റ വാക്യം പോലും അങ്ങനെയില്ല. ശ്രദ്ധിച്ചാലേ അറിയുള്ളൂ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കള്ളനെ പോലെ കർത്താവിന്റെ വരവ് സംഭവിക്കും, എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് എന്നാൽ കള്ളനെന്നപോലെ പിടിക്കാതിരിപ്പാൻ, നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണ്, കാര്യങ്ങളെ വിലയിരുത്തുവാൻ കഴിയുന്നവരാണ്. ലോകത്തിന്റെ മനുഷ്യൻ അവിചാരിതമായിട്ട് സംഭവിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അവിചാരിതമായിട്ട് സംഭവിക്കില്ല. നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണ്, കാര്യങ്ങളെ വിലയിരുത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് കർത്താവ് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മിസ്കോട്ടി എന്നൊരു വാക്യമുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് പറയാറുണ്ട്. നോക്കിയാൽ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് കർത്താവ് ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കർത്താവ് ഒരു വാക്കവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉണർന്നിരിപ്പി. അനേകർ ചിന്തിച്ചിരിക്കുന്നത് ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വാച്ച് ആൻഡ് പ്രേ. You watch the things what is happening around. നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നതിനെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങളെ വിലയിരുത്തുക. നിങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞത്. നമ്മൾ ഓർത്തല്ലോ, തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും ചരിത്രത്തിൽ ചെയ്യുന്നില്ല. ഞാൻ വിഷയത്തിൽ കിടക്കുകയാണ്, കാരണം ഇതിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് പോയാൽ തന്നെ മുന്നോട്ടങ്ങ് പോകും. കർത്താവിന്റെ വരവിന്റെ സാമീപ്യം മനസ്സിലാക്കുവാൻ തന്നെ ജനത്തിന് കഴിയും. താൻ തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ ദൈവം നിവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തെന്നുള്ളത് ഈ തിരുവചന പ്രവചനങ്ങൾ വെളിപ്പെടുത്തുകയും അത് മനസ്സിലാക്കുവാൻ ദൈവം കൃപയും കരുണയും നമുക്ക് തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ലോകത്തിലെ രാഷ്ട്രീയഗതികളെ ഒന്ന് വീക്ഷിച്ചു നോക്കിയാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ ലോകം അന്തിമമായ ഒരു യുദ്ധത്തിന് വേണ്ടി കളമൊരുങ്ങുകയാണ്. ഈ മധ്യപൂർവ്വ ദേശങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയ ഗതികളെല്ലാം വാസ്തവത്തിൽ അന്ത്യത്തിന്റെ ആ പരമമായ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് സകല കാര്യങ്ങളും അതിന്റെ സമാപ്തിയിൽ വരുന്നു എന്നുള്ളത് ഒരു ദൈവമകന് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ചിന്തിക്കാറുണ്ട് ഈ രാഷ്ട്രീയ ഗതികളൊക്കെ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണല്ല, കുറച്ച് രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ ബുദ്ധിശാലികൾ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ലോകത്തിന്റെ രാഷ്ട്രഗതി എന്ന് പലരും ചിന്തിക്കും. എന്നാൽ ബൈബിൾ അതല്ല പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യപുത്രന്മാരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതൻ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യും. ലോക രാഷ്ട്രത്തിന്റെ ഗതി ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം അത് തനിച്ച് ബോധിച്ചവർക്ക് കൊടുക്കുന്നു. റോമർ 13:1 പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്ന സകല ഭരണകൂടങ്ങൾ നോക്കുക, കമ്മ്യൂണിസം തകർന്നു, ജർമ്മനിയുടെ ആ വോള് തകർന്നു, ലോകത്തിൽ അനേക രാഷ്ട്രീയങ്ങൾ തകർന്നിട്ട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ഗതികൾക്ക് വ്യതിയാനം സംഭവിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്തിമമായ കാര്യങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. അറബ് സബ്മിറ്റ് നടന്നപ്പോൾ പത്രങ്ങളിലും മറ്റും വന്ന വാർത്തകൾ ഞാൻ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഇവിടെ കൂടിയവർ ഒന്നിച്ച് പറഞ്ഞുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ദോഹയും ബഹ്റിനും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പരിഹരിച്ചു, ഖത്തറും സൗദിയുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു, ഇറാഖും കുവൈറ്റുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു. എന്നിട്ട് അവിടെ പ്രഖ്യാപിച്ചത് നമ്മളുടെ മധ്യത്തിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വി ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ കോമൺ കോസ്. നമുക്ക് പൊതുവിലുള്ള ഒരു വിഷയമുണ്ട്, അതിന് നാം നിൽക്കണം. ഈ ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നു, അന്തിമ യുദ്ധം എന്ന് പറയുന്നത് ആ കോമൺ കോസിന് വേണ്ടിയുള്ളതാണ്. എന്തിനാണ് ഈ രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി നമുക്ക് ഒന്നിച്ചുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൊതുവിലുള്ള പ്രശ്നത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തുള്ള രാജ്യങ്ങൾ ഒന്നിച്ച് കൂടുന്നത്? ഒന്നുകിൽ ബുദ്ധിയില്ലാത്തവനായി മാറിയിരിക്കണം, അല്ലെങ്കിൽ ഈ വചനം സത്യമെങ്കിൽ ഇത് മനസ്സിലാക്കണം, ദൈവം എന്താണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. താമസമിന നാം ഒരു 3-ാം അലോഹ യുദ്ധത്തിലേക്ക് നീക്കപ്പെടാൻ പോവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ തന്റെ പുത്രന്റെ കയ്യിലോട്ടി ഭരണം ഏൽപ്പിച്ചു കൊടുക്കാനാണ്. ദൈവം വളരെ ക്ലിയറായിട്ട് അത് പറയുന്നു. ഞാൻ അല്പസമയം കൊണ്ട് ആ ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ആദ്യം നമുക്ക് 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കും. ദൈവത്തിന്റെ പുത്രൻ ദൈവം നൽകിയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കരയറിപ്പോയി. കർത്താവ് പറഞ്ഞ ഒരു ഉപമ മത്തായി 21:37 ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്. ആ ഉപമയിൽ നാം ഇങ്ങനെ വായിക്കുന്ന, ഗൃഹസ്ഥനായ ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അവൻ പാത്രക്കാരുടെ കയ്യിലേക്ക് അത് കൊടുത്തു. അതിന്റെ ഫലകാലം സമീപിച്ചപ്പോൾ അവൻ അതിന്റെ ജോലിക്കാരെ ഫലത്തിന് വേണ്ടി അയക്കുക. അവർ ഒരുവനെ പിടിക്കുന്നു, കൊല്ലുന്നു, കല്ലെറിയുന്നു. അവസാനം അവർ എന്റെ പുത്രനെ ശങ്കിക്കും, തന്റെ സ്വന്തം പുത്രനെ അയക്കുകയാണ്. ഇവൻ അവകാശി, ഇവനെ പിടിക്കുക, തോട്ടത്തിന് പുറത്താക്കുക, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കിക്കൊള്ളുക. യഹൂദന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ കാര്യപദ്ധതികൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അന്തിമമായി ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇവൻ അവകാശി എന്നവർക്ക് മനസ്സിലായി. അവനെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ഇവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ലോകം പറഞ്ഞു. അവനൊരു മുട്ടിനിട കൊടുത്തവനെ മാറ്റിയെങ്കിൽ അവൻ പാപത്തോടുള്ള ബന്ധത്തിൽ പരിഹാരം വരുത്തി സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പിതാവായ ദൈവവനോട് പറഞ്ഞു, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകും. പിന്നെ വായിക്കുന്നത് തിരുവചനത്തിന്റെ പ്രവചനങ്ങളിലേക്ക് ഞാൻ ഓടിച്ചു പോകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലും സക്കറിയാവിന്റെ പ്രവചനത്തിലും നാം ഇങ്ങനെ ഒരു കാര്യം വായിക്കുന്നു, അവസാനം ലോകരാഷ്ട്രങ്ങൾ ഒരുപോലെ കരയാൻ പോകുകയാണ്. നാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, സകല ഗോത്രങ്ങളും ഉയരത്തിലേക്ക് നോക്കി, അവനെ ഏകജാതനെ നോക്കി വിലപിക്കുന്ന ഒരു ദിവസം. സക്കറിയ 12-ൽ വരുമ്പോൾ അവർ ഗോത്രങ്ങളിൽ യഹൂദന്മാർ മാത്രമല്ല, ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളും വിലപിച്ച് പ്രണമിച്ചുകൊണ്ട് ഉയരത്തുന്നവൻ വരുവാൻ കാത്തിരിക്കുന്നത് ഒരു സന്ദർഭം വരാൻ പോവുകയാണ്. ലോകത്തിന്റെ മനുഷ്യൻ അവനെ തിരസ്കരിച്ചെങ്കിൽ, അവനെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് ആറ്റിക്കളഞ്ഞെങ്കിൽ, ഇനിയും അവർ ഒരിക്കലും അവന് വേണ്ടി കാത്തിരിക്കാൻ പോവുകയാണ്. അവർ കരയാൻ പോവുകയാണ്. സകല നേഷൻസും രാഷ്ട്രങ്ങളും വിലപിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരികയും ദൈവം ഇതിന്റെ അധികാരം അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. നാം 110-ാം സങ്കീർത്തനത്തിൽ എന്താണ് വായിച്ചത്? നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ദൈവം തന്റെ പുത്രന്റെ കയ്യിൽ ഈ അധികാരം കൊടുക്കുവാൻ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം എടുത്ത് നോക്കിയാൽ ഉസ്സീയാ രാജാവ് മരിച്ചിരിക്കുന്ന ഒരു വർഷം അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി. രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കും? രാജാവ് മരിച്ചിരിക്കുന്നു. അവിടെ ഒരു അസന്നിഗ്ധാവസ്ഥ കടന്നു വന്നപ്പോൾ ദൈവം ആ പ്രവാചകനൊരു കാര്യം കാണിച്ചു കൊടുത്തു, ഈ ഭരണകൂടം മാറും, ഇവിടുത്തെ രാജാവ് മരിക്കും, പക്ഷെങ്കിൽ ഉയരത്തിൽ ഒരു സിംഹാസനമുണ്ട്, ആ സിംഹാസനമാണ് സകലത്തെയും ഭരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഓർത്തതുപോലെ മനുഷ്യപുത്രന്മാരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതൻ വാഴുന്നു, തനിച്ച് ബോധിച്ചവർക്ക് അത് കൊടുക്കുന്നു. കാര്യങ്ങളുടെ സമാപ്തിക്ക് വേണ്ടി കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ദൈവം മുന്നോട്ട് പോകുന്നു. അത് മനസ്സിലാക്കുവാൻ ഒരു ദൈവപൈതലിനും കഴിയും. നാം ഓർത്തല്ലോ തന്റെ പുത്രന്റെ കയ്യിലോട്ട് ഈ ഭരണം കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ ഈ ഭരണം കൊടുക്കുവാൻ 3 ലോകമായുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടന്നേ കഴിയുള്ളൂ എന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ എവിടെയെങ്കിലും അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എസെക്കിയേൽ പ്രവചനം നിർത്താട്ടെ, 2 ലോകമായുദ്ധങ്ങൾ കഴിഞ്ഞു, 3-ാമത്തെ ലോകമായുദ്ധങ്ങളുടെ കഴിഞ്ഞെങ്കിലേ ഇതിന്റെ അധികാരം ദൈവപുത്രന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയുള്ളൂ. എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 26-ും 27-ും വാക്യം നോക്കിയാട്ടെ. എസെക്കിയേൽ 21:26-27 വാക്യം, അവിടെ രാഷ്ട്രങ്ങളെ മറിച്ചിടുന്ന കാര്യമാ പറഞ്ഞു, ഞാൻ ബഹുടം നീക്കും, കിരീടങ്ങളെ എടുത്തു കളി, എന്നിട്ട് എത്ര പ്രാവശ്യം ഉന്മൂലനാശം വരുത്തും എന്ന് പറഞ്ഞു 3 പ്രാവശ്യം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓവർ ടേൺ, ഐ വിൽ ഓവർ ടേൺ until he comes whose right it is and I will give to him. ഇതിന്റെ അധികാരമുള്ളവൻ വരുവോളം 3 പ്രാവശ്യം ഞാൻ തകിടം മറിക്കും. Overturn, I will overturn, and I will give to him whose right it is. ഇതിന്റെ അധികാരമുള്ളവൻ വരണമെങ്കിൽ 3 പ്രാവശ്യം മകിടം നീക്കി കിരീടം എടുത്തു കളയണം, ലോകരാഷ്ട്രങ്ങളുടെ ഭരണകൂടങ്ങളെ മറിച്ചിടുകയും താണതിനെ ഉയർത്തുകയും ഉയർത്തുന്നതിനെ താഴ്ത്തുകയും ചെയ്യും. 2 ലോകമായുദ്ധങ്ങൾ ലോകം കണ്ടുകഴിഞ്ഞു. അതോടുള്ള ബന്ധത്തിലും എനിക്ക് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടുണ്ട്. ഈ 2 ലോകമായുദ്ധവും നടന്നിരിക്കുന്നത് തന്റെ പുത്രന്റെ വരവിന് വേണ്ടിയാണ്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, തിരുവചനം ക്ലിയർ ആയിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. തന്റെ പുത്രൻ ഭൂമിയിൽ മടങ്ങി വരാനാണ് 2 ലോകമായുദ്ധങ്ങൾ നടന്നത്, 3-ാമത്തേതും നടക്കാൻ പോകുന്ന അതിനു വേണ്ടിയാണ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് തന്നോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം പറഞ്ഞിരുന്നു. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഭാവം. 10-ാം സുവിശേഷം 24-ാം അധ്യായം എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ചതിനുള്ള ബന്ധത്തിൽ 1-ാം ലോകമായുദ്ധമാണ് അന്ത്യത്തിന്റെ ആരംഭമെന്ന് ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നു. കഥാവിനോട് അവർ ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളവൻ. 6-7 വാക്യം നോക്ക്, 6-7 വാക്യം. കഥാവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടരുത്, ഇത് അവസാനമല്ല. എന്റെ 1-ാം വരവിന് ശേഷം, കഥാവിന്റെ 1-ാം വരവിന് ശേഷം ലോകം യുദ്ധങ്ങൾ കാണും, പക്ഷെ അത് അവസാനമല്ല. പിന്നെ ഏതാണ് അവസാനം? കഥാവ് ഒരു യുദ്ധത്തെ ചൂണ്ടിക്കാണിച്ചു. അടുത്ത വാക്യം നോക്കുക, നിങ്ങളൊരു പ്രത്യേക യുദ്ധത്തെ അംഗീകരിക്കും, ജാതി ജാതിയോടും രാജ്യൻ രാജ്യത്തോടും എതിർക്കും, അതോട് ചേർന്ന് ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ദിസ് ഈസ് ദ ബർത്ത് പാങ്. നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, അത് അന്ത്യമല്ല. എന്നാൽ ഒരു യുദ്ധം പ്രത്യേകാൽ നടക്കും, ആ യുദ്ധം അന്ത്യത്തിന്റെ ആരംഭമാണെന്ന് കർത്താവ് പറഞ്ഞു. ഏതാണ് ആ യുദ്ധം? കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ജാതി ജാതിയോടും രാജ്യൻ രാജ്യത്തോടും എതിർക്കും. നമ്മുടെ ധാരണ പലപ്പോഴും ജാതി ജാതിയോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ മലയാളികൾ മലയാളിയോട് യുദ്ധം ചെയ്യും, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കുക, എ നേഷൻ വിൽ റൈസ് അഗേൻസ്റ്റ് എ നേഷൻ ആൻഡ് കിങ്ഡം അഗേൻസ്റ്റ് കിങ്ഡം. ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തോട് ഏർപ്പെടും. ഇത് അവസാനത്തിന്റെ ആരംഭമാണ്. ആൻഡ് ദറ്റ് ഈസ് ദ ഫസ്റ്റ് വേൾഡ് വാർ. കർത്താവ് പറഞ്ഞതുപോലെ അനേക യുദ്ധങ്ങൾ നടക്കും. ഈ യുദ്ധങ്ങളൊന്നും അവസാനമല്ല. ഞാൻ പറഞ്ഞു തരാം ഏത് യുദ്ധമാണ് അന്ത്യത്തിന്റെ ആരംഭം. ഈ അന്ത്യത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒന്നാം ലോകയുദ്ധമാണ്. ഒന്നാം ലോകയുദ്ധം നടന്നതിന്റെ പശ്ചാത്തലം വിശദീകരിക്കാതെ ഞാൻ ഓർപ്പിക്കട്ടെ. 28 ജൂൺ 1914 ഓസ്ട്രിയയുടെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെഡിനാഡോയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡച്ച് സോഫിയയും കൂടെ അടുത്ത സ്ഥലമായ രാഷ്ട്രമായ സെർബിയയിലേക്ക് പോയി. സെർബിയയുടെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 14th വെഡിങ് ആനിവേഴ്സറി. ഈ ഓസ്ട്രിയയുടെ സിംഹാസനം ഇരിക്കേണ്ട വ്യക്തിയാണ് ഫ്രാൻസ് ഫെഡിനാഡ്. അദ്ദേഹവും ഭാര്യയും കൂടെ ആ ഉത്സവവേളയിൽ ഒരു രാഷ്ട്രീയമായ ആ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ അവരുടെ ക്ഷണമനുസരിച്ച് അങ്ങോട്ട് കടന്നുപോയി. അവർ കാറിന്റെ പ്രൊസഷനിൽ മുന്നോട്ട് പോകുമ്പോൾ ഗ്രനേഡ് എടുത്തെറിഞ്ഞു. പക്ഷെങ്കിൽ ആ ഗ്രനേഡിൽ അവർ മരിക്കാതെ രക്ഷപ്പെട്ടു. 20 അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൂണ്ടഡായ ഒരു സൈന്യാധിപൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാണണമെന്ന് പറഞ്ഞ് ഫെഡിനാഡിന്റെ കാർ അങ്ങോട്ട് തിരിച്ചു വിട്ടു. ആ കാർ തിരിച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ജംഗ്ഷനിലെ കാർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഒരു സെർബിയക്കാരൻ ഒരു തോക്കെടുത്ത് ഈ കാറിലിരുന്ന ഈ ഫ്രാൻസ് ഫെഡിനാഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയയും വെടിവെച്ചു കൊന്നു. ഈ സംഭവം കഴിഞ്ഞ് 1 കഴിയുമ്പോൾ ലോകം കണ്ട ഒന്നാമത്തെ ലോകയുദ്ധം നടന്നു. ഇവരുടെ മരണത്തെ വിളിച്ചറിയിക്കുന്ന പള്ളിമണികൾ അന്ന് കൊട്ടിയപ്പോൾ, ആ പള്ളിമണികൾ അവിടെ മുഹൂർത്തമായപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലായില്ല ഇത് ഒരു 4 നീണ്ടു നിൽക്കുന്ന ആഗോളമായ ഒരു യുദ്ധവും മില്യൺസ് ഓഫ് ആളുകളുടെ മരണത്തിൽ കലാശിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ആരംഭമാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അന്ത്യത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രത്തോട് എതിർത്തിട്ട് സാമ്രാജ്യങ്ങൾ സാമ്രാജ്യങ്ങളോട് ചേർന്ന് നിങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് അന്ത്യകാലമാണ്. അതോട് ചേർന്ന് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ബർത്ത് പാങ് ഈറ്റുനോവ് എന്ന് പറഞ്ഞ പ്രസവവേദനയാണ്. 1914-18 ഒന്നാം ലോകത്ത് നടക്കുന്നത്. ഒരു പ്രസവവേദന വരുന്ന സ്ത്രീയെ വേദന വരും, അത് വിട്ടുപോകും. വേദന വരും, വിട്ടുപോകും. പ്രസവം അടുക്കുമ്പോൾ വേദനയുടെ ഇന്റൻസിറ്റി അടുത്തിട്ട് കുഞ്ഞിനെ പ്രസവിക്കും. യേശുക്രിസ്തു പറഞ്ഞു ഒന്നാം ലോകമയുദ്ധം ലോകത്തിന് ഈറ്റുനോവ് കിട്ടിയിട്ട് അതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ അടിക്കടി സംഭവിച്ചിട്ട് പ്രസവം നടക്കും, തന്റെ പുത്രന്റെ വരവ് നടക്കും, എന്റെ മടങ്ങി വരവ് സംഭവിക്കും. ഇന്ത്യ പല ഭൂകമ്പങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ അഭിഹരിച്ചു. നമ്മുടെ കേരളം ഒന്ന് പിടിച്ചു കുലുക്കി. അനേക ദിവസങ്ങൾ അടുപ്പിച്ച ഭൂകമ്പങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളും നടന്നതിന്റെ കാരണം അറിയാമോ? ആ സന്ദർഭത്തിൽ തന്നെ ലോകത്തിൽ അനേക ഭാഗങ്ങളിൽ ഒരുപോലെ ഭൂകമ്പം നടന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യേശുക്രിസ്തു പറഞ്ഞ വാക്കോർക്കണം. ഈ ഈറ്റുനോവ് അന്ത്യത്തിൽ വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടി അവസാനം ആ കുഞ്ഞ് പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ ആ വേദനയുടെ കാഠിന്യം വർദ്ധിക്കും. 1914 ലോകത്തിന് ആ ഈറ്റുനോവ് ആരംഭിച്ചു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അല്പം വിശദീകരിച്ച് അത് പറയാമായിരുന്നു, എങ്കിലും ഞാൻ അതിന്റെ ഗൗരവം കൊണ്ടൊന്ന് ഓർപ്പിക്കട്ടെ. ഭൂകമ്പത്തെ കുറിച്ചുള്ള ഒരു സർവേ റിപ്പോർട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കി. ചിന്തിക്കാനുള്ളവർക്ക് വേണ്ടി ഞാൻ അല്പം ഒന്ന് പറയാം. ഞാൻ ഓർപ്പിച്ചു എന്റെ ഈ 3 പ്രസംഗങ്ങൾ ചരിത്രങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കൂ. കർത്താവ് പറഞ്ഞ വാക്കുകളും പ്രവചനത്തിന്റെ സത്യങ്ങളും മനസ്സിലാക്കുവാൻ ആ വിഷയങ്ങൾ അവതരിപ്പിച്ചെങ്കിലേ സാധിക്കുള്ളൂ. ഈ ഭൂകമ്പങ്ങളെ കുറിച്ച് തന്നെ ശ്രദ്ധിച്ചാൽ 1970-80 വരെ 10 ലോകത്തിൽ ആകെ ആ 10 51 ഭൂകമ്പമേ ഉണ്ടായുള്ളൂ. വീണ്ടും 80-90 വരെ 10 86 ഭൂകമ്പങ്ങളെ ഉണ്ടായുള്ളൂ. 90 അടുത്ത 4 വരെ 100 ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 94 ശേഷം ഓരോ വർഷവും 100 ഭൂകമ്പങ്ങൾ എവ്രി ഇയർ ഉണ്ടായി. 94 ശേഷം ലോകത്തിൽ എല്ലാ വർഷവും 100 ഭൂകമ്പം ഉണ്ടായി. 10 81-86 ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ലോകത്തിൽ 94 ശേഷം ഭൂകമ്പങ്ങളുടെ ഇന്റൻസിറ്റി വർദ്ധിച്ചു. ഈ കാലയളവിൽ ജീവിക്കുന്ന നമുക്കൊരു കാര്യം അറിയാം, ഭൂകമ്പത്തിന്റെ ഇന്റൻസിറ്റി വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ക്ഷാമവും അതുപോലെ. കഴിഞ്ഞിടയിൽ ഞാൻ പത്രത്തിൽ വാർത്തയിൽ ശ്രദ്ധിച്ചു, പാകിസ്ഥാൻ അടുത്തുള്ള സ്ഥലമുണ്ടല്ലോ, ആഹ് പ്രശ്നമുള്ള സ്ഥലം. അഫ്ഗാനിസ്ഥാനിലെ 1 ആളുകൾ സ്റ്റാർവേഷൻ കൊണ്ട് മരിക്കും. അഫ്ഗാനിസ്ഥാൻ ആധുനിക ലോകത്തിൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മരിക്കും എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിസ്വർമാർ, ഒരു കാര്യം ഓർക്കുക, ഈ ഒന്നാം ലോകമായുദ്ധം ഈറ്റുനോവാണ്. ഈറ്റുനോവ് ലോകത്തിന് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിന്റെ ഇന്റൻസിറ്റി വർദ്ധിച്ച് അവസാനം ആ പ്രസവം നടക്കേണ്ടതായിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒന്നാം ലോകമായുദ്ധത്തിന്റെ പ്രാധാന്യം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം. ഒന്നാം ലോകത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവപുത്രന്റെ മടങ്ങിവരവിന് വേണ്ടി ഈ ലോകത്തെ ദൈവം ഒരുക്കിയ ഒരു സംഭവമാണ്. ലോകത്തിൽ ഒരു രാഷ്ട്രം ചിതറിക്കപ്പെട്ട് കിടന്നു, യഹൂദ രാഷ്ട്രം ചിതറിക്കപ്പെട്ട് കിടന്നു. അവർ മടങ്ങി വരാൻ സാധ്യമല്ലാതെ കഴിഞ്ഞ ഏകദേശം 2000 വർഷം യെശയ്യാ പ്രവചനം 37-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ലോക ജനസമുദ്രത്തിന്റെ മധ്യത്തിൽ താഴ്വരയിൽ അവർ കിടക്കുകയാണ്. ഏകദേശം 2000 വർഷങ്ങളായി അവർ ലോകത്തിന്റെ മധ്യത്തിൽ അവർ ഒരു താഴ്വരയിൽ ചിതറിക്കിടക്കുകയാണ്. അവർക്ക് മടങ്ങി വരിക എന്നുള്ളത് അസാധ്യമാണ്. അല്പം വിശദീകരിച്ച ഭാഗം ഓർപ്പിക്കണമെങ്കിലും ഞാനൊന്ന് രക്തചുരുക്കമായിട്ട് പറയട്ടെ. യെശയ്യാ 37 എടുത്ത് നോക്കുമ്പോൾ അവിടെ ബന്ധമിട്ട് കിടക്കുന്ന അസ്ഥികളുടെ ഒരു കൂമ്പാരത്തെ പ്രവാചകനെ കൊണ്ട് നിർത്തി. എന്നാൽ അവിടെ പറഞ്ഞ ഓരോ വാക്യങ്ങളും ശ്രദ്ധേയമാണ്. അവർ കിടക്കുന്നത് ഒരു താഴ്വരയിലാണ്. താഴ്വരയിലാണ് പ്രവാചകനെ നിർത്തുന്നത്. ബൈബിളിൽ എപ്പോഴും താഴ്വരകൾ ദുഃഖത്തിന്റെ പ്രതീകമാണ്. കണ്ണുനീർ താഴ്വര, ഭരണത്തിന്റെ താഴ്വര, ആഘോർ താഴ്വര, താഴ്വരകൾ ദുഃഖത്തിന്റെ പ്രതീകമായി നിൽക്കുന്നു. കഴിഞ്ഞ 2000 വർഷമായി ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ചിതറിക്കപ്പെട്ട യഹൂദൻ ദുഃഖത്തിന്റെ താഴ്വരയിൽ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൊല്ലപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും ആശയച്ചോഞ്ഞുമായി ലോകത്തിൽ ചിതറിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ മാതൃരാജ്യം കഴിഞ്ഞ 2000 വർഷമായി മറ്റനേക രാഷ്ട്രങ്ങൾ ഭരിച്ചെന്ന് മാത്രമല്ല, അവസാനമായിട്ട് കഴിഞ്ഞ 400 വർഷമായി തുർക്കികളുടെ കയ്യിൽ ആ ഭരണം അമർന്നിരുന്നു കൊണ്ട് അവർക്ക് മടങ്ങിപ്പോക എന്നുള്ളൊരു കാര്യം ആശയിച്ചിരിക്കുകയാണ്. 37-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരുന്നു. വെൽഡ്രൈ എന്ന് പറഞ്ഞാൽ അവ പച്ച അസ്ഥികളല്ല, അനേക വർഷങ്ങളായി ഭൂമിയുടെ മധ്യത്തിൽ ചിതറിക്കിടന്ന് അസ്ഥികൾ ഉണങ്ങി ഉണങ്ങി ആശയറ്റ്, യാതൊരു പ്രതീക്ഷയില്ല. അവിടെ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ആശയറ്റുപോയി, മടങ്ങിപ്പോകുക എന്നുള്ളത് അസാധ്യം. മാത്രമല്ല പലസ്തീന്റെ മണ്ണിൽ വാസ്തവത്തിൽ ഭൂപ്രതിക്ക് പോലും മാറ്റം വന്നു. അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ പിഴുതു കളഞ്ഞു. ആ രാഷ്ട്രത്തോട്, ആ ഭൂപ്രദേശത്തോട് കൂറില്ലാത്തവർ ഭരിച്ചപ്പോൾ അവിടെയുള്ള ഭൂപ്രകൃതിക്ക് തന്നെ മാറ്റം വന്നു. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഉപ്പുവെള്ളങ്ങൾ കയറി ആ പ്രദേശങ്ങൾ, ഭൂമി പോലും ഉപ്പിന്റെ രുചിയുള്ളതായി, വൃക്ഷങ്ങൾ കിളുക്കാതെ, കാലാവസ്ഥ മാറി, അവിടെ യാതൊരു വിധമായ അവരെ ആകർഷിക്കത്തക്ക യാതൊന്നുമില്ലാതെ, മാത്രമല്ല ഭൂമിയുടെ എല്ലാ കോണിലും ചിതറിക്കപ്പെട്ട് ആശയറ്റ് കിടക്കുമ്പോൾ ഒന്നാലോമായുധം ഇവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുക. ജെറമ്യാ പ്രവചനം നിർത്തട്ടെ, അതിന്റെ 15-ഉം 16-ഉം വാക്യം, 14-ോട്ട് വായിക്കണം, 15-ഉം 16-ഉം ഒന്ന് വായിച്ചാട്ടെ. ലോകത്തിന്റെ മധ്യത്തിൽ ചിതറിക്കപ്പെട്ട് കിടക്കുന്ന ഈ യഹൂദൻ ദൈവത്തിന്റെ വചനത്തിൽ അനേക പ്രവചനങ്ങൾ, സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് വാക്യങ്ങൾ എടുക്കാൻ ഓർപ്പിക്കട്ടെ. ജെറമ്യാവിൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അവർ ലോകത്തിന്റെ മധ്യത്തിൽ ചിതറിക്കപ്പെട്ട് കിടക്കുന്ന അവരെ ദൈവം മീൻപിടുത്തക്കാരെയും അതിന്റെ ശേഷം വേട്ടക്കാരെയും അയച്ച് ഞാൻ നിങ്ങളെ അവിടെ വരുത്തും. മീൻപിടുത്തക്കാരെ അയക്കുകയും ദൈവം പറഞ്ഞു. ദൈവം എന്താ ഈ പ്രവാചകൾക്കൂടെ പറയുന്നത്? മീൻ പിടിക്കുന്നവർ എവിടെ നിന്നാ മീൻ പിടിക്കുന്ന? വെള്ളത്തിൽ നിന്നാണ്. വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചാൽ വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ലോക ജനസമുദ്രത്തിന്റെ മധ്യത്തിൽ മുങ്ങിക്കിടന്ന യഹൂദനെ കൊണ്ടുവരുവാൻ ഞാൻ മീൻപിടുത്തക്കാരെ അയക്കും. ഐ വിൽ സെൻഡ് മെനി ഫിഷേഴ്സ്. മടങ്ങി വരുവാൻ ആശയില്ലാതെ കിടക്കുന്ന അവരെ മടക്കി കൊണ്ടുവരാൻ ദൈവം അനേകം മീൻപിടുത്തക്കാരെ അയച്ചു. മടങ്ങി വരുവാൻ ആശയില്ല. അവരെ ആകർഷിക്കുന്ന യാതൊന്നും ആ പലസ്തീനിലില്ല. ദൈവം വാക്ക് പറഞ്ഞു പ്രവാചകൾക്കൂടെ, ഞാൻ മീൻപിടുത്തക്കാരെ അയച്ചവരെ വരുത്തും. ഒന്നാ ലോകമായുദ്ധം മീൻപിടുത്തക്കാരെ അയക്കുകയായിരുന്നു. ഒന്നാ ലോകമായുദ്ധത്തിൽ ചരിത്രം അറിയാവുന്നവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ബ്രിട്ടനായിരുന്നു ലോകത്തിന്റെ കൊടി ചൂടാ മന്നനായി ലോകത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രമായി നിന്നത്. ബ്രിട്ടൻ ആ കാലത്ത് വെടിമരുന്നുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് ലോകരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി സാമ്രാജ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒന്നാം ലോകമായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ രാഷ്ട്രത്തിന് വെടിമരുന്നുകൾ ചിലി എന്ന് പറയുന്ന സൗത്ത് അമേരിക്കയിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ജർമ്മനിയുടെ മുങ്ങിക്കപ്പലുകൾ ആ സമുദ്രതീരങ്ങളെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അവിടെ നിന്ന് വെടിമരുന്ന് കപ്പലിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ലാതെ ബ്രിട്ടന്റെ ഒരു തോൽവിയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ പ്രവാസത്തിൽ കിടക്കുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞനായ ചിയാം വൈസ്മാൻ വായുവിൽ നിന്ന് TNT എന്ന് പറയുന്ന ഒരു വെടിമരുന്ന് ഉണ്ടാക്കുന്ന ഫോർമുല കണ്ടുപിടിച്ചു കൊടുത്തു. നാം ശ്വസിക്കുന്ന വായുവിൽ 60% കൂടുതൽ നൈട്രജൻ ഉണ്ടെന്നാണ്. ഈ നൈട്രജൻ ഉപയോഗിച്ച് ട്രൈനൈറ്റോ ടുളുവൻ എന്ന് പറയുന്ന വെടിമരുന്ന് ഉണ്ടാക്കാനുള്ള ഫോർമുല ഉണ്ടാക്കി കൊടുത്തപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതനുസരിച്ച് വെടിമരുന്ന് ഉണ്ടാക്കുകയും ആ യുദ്ധത്തിൽ ഒന്നാലോമായുദ്ധത്തിൽ അവർ ജയിച്ചപ്പോൾ ഈ ചിയാം വൈസ്മാനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് എന്ത് പ്രതിഫലം വേണം? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാതൃരാജ്യം തിരിച്ചറിയണം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാതൃരാജ്യം തിരിച്ചറിയണം. ബ്രിട്ടീഷ് പാർലമെന്റ് 1917 ഒരു പ്രഖ്യാപനം നടത്തി, ലോക പ്രസിദ്ധമായ ബാൽഫോർ ഡിക്ലറേഷൻ. ഈ ബാൽഫോർ ഡിക്ലറേഷനാണ് ബ്രിട്ടന്റെ പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം കഴിഞ്ഞ 400 വർഷമായി ഇസ്ലാമിക് തുർക്കികളുടെ കയ്യിൽ അമർന്നിരിക്കുന്ന പലസ്തീന്റെ മണ്ണിനെ മോചിപ്പിച്ചിട്ട് യഹൂദനൊരു മാതൃരാജ്യമായിട്ട് കൊടുക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അലൻബിയെ അതിന്റെ അധികാരം നിയമിച്ചു. അദ്ദേഹം അവിടോട്ട് സൈന്യമായിട്ട് കടന്നുപോയി. ഒരു വെടി പോലും വെക്കാതെ അല്ലെങ്കിൽ ആ പ്രദേശം പിടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം മറക്കാതെ ഓർക്കണം, ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നിവർത്തിക്കപ്പെടുകയാണ്. ഒരു വെടി പോലും വെക്കാതെ ഒരു വെള്ളക്കുതിരപ്പുറത്ത് അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ മോളിൽ കൂടെ ബ്രിട്ടന്റെ യുദ്ധ പ്ലെയിനുകൾ പറക്കുമ്പോൾ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന തുർക്കികൾ, അതായത് വലിയ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാവിഹീനരായ അവർ അല്ലെങ്കിൽ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരിൽ പലരും തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ വരുന്നു വരുന്നു എന്നുള്ളത് ധരിച്ചുകൊണ്ട് ഒരു വെടി പോലും വെക്കാതെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ വെള്ളക്കുതിരപ്പുറത്ത് കയറി ആ പ്രദേശം പിടിച്ചെടുത്തു. സിയോണിസ്റ്റ് മൂവ്മെന്റുകൾ ആരംഭിച്ചു. യഹൂദനവിടേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആവേശം, സ്വന്തം മാതൃരാജ്യം ഈ മുസ്ലിങ്ങളുടെ തുർക്കികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ബ്രിട്ടന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവനവിടേക്ക് പോകുവാനുള്ള ഒരു ആവേശം. ആ കാലഘട്ടത്തിൽ സിയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ആരംഭം അവനെ അവിടേക്ക് തള്ളിവിടുവാനൊരു വലിയ പ്രേരണ. പക്ഷെങ്കിൽ കാര്യം തിരിഞ്ഞുപോയി. ബ്രിട്ടൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി സ്ഥലത്തെ മോചിപ്പിച്ചെടുത്തെങ്കിൽ അടുത്തുള്ള അറേബ്യൻ നേഷൻസിന്റെ ഓയിൽ വെൽസ് കണ്ടുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുവാൻ ബ്രിട്ടൻ യഹൂദന് തിരിഞ്ഞു. ആ സ്ഥലം അവന് കൊടുക്കാതെ വന്നു. അവിടെ ആരും കയറാതെ വണ്ണം ബ്രിട്ടീഷുകാർ നോക്കിയപ്പോൾ ആകെ അവിടെ കുടിയേറുന്നത് 50,000 or 60,000 പേരാണ്. ബ്രിട്ടീഷുകാർ തിരിഞ്ഞു നിന്നു, ആ സ്ഥലം കൊടുത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. മീൻപിടുത്തക്കാർ കൊണ്ടുപോയി, ചിലരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ സെൻഡ് മെനി ഹണ്ടേഴ്സ്, വെടിവെക്കുന്നവരെ ഞാൻ അയച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ഇടത്തിൽ നിന്ന് വെടിവെച്ചിറക്കും. ഞാൻ നിങ്ങളെ അങ്ങനെ കൊണ്ടുവരും. സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടു. നാസികൾ 1930s and 1940s നാസികൾ വെടിവെച്ചിറക്കി. യൂറോപ്പിലുള്ള യഹൂദന്മാരെ തപ്പിപ്പിടിച്ചു, അവരെ കശാപ്പിയാൻ തുടങ്ങി. ലോകത്തിലുള്ള യഹൂദനെ തുടച്ചു മാറ്റാൻ ഹിറ്റ്ലർ തീരുമാനമെടുത്തപ്പോൾ പ്രവാചകളിൽ കൂടെ 100 മുമ്പ് പറഞ്ഞിരുന്ന പ്രവചനം നിവർത്തിക്കുകയാണ്. ഞാൻ ആദ്യം മീൻപിടുത്തക്കാരെ അയക്കും, അതിന്റെ ശേഷം ആഫ്റ്റർ ഐ വിൽ സെൻഡ് മെനി ഹണ്ടേഴ്സ്. വെടിവെച്ചിറക്കി, ജീവിക്കാൻ നിവർത്തിയില്ലാതെ അവർ കുടിയേറുകയാണ്. ചരിത്രം വായിച്ചാൽ അറിയാം, 1948 അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി പിറന്നു വീഴുമ്പോൾ 50,000 യഹൂദന്മാർ കപ്പലിൽ പുറംകടലിൽ കിടക്കുമ്പോൾ ബ്രിട്ടീഷ് ഡിസ്ട്രോയേഴ്സ് ഇവിടെ അവരെ ഇറക്കാതെ വണ്ണം സമുദ്രതീരം കാവൽ ചെയ്യുകയാണ്. 1947 കാര്യങ്ങൾ ദൈവം നിയന്ത്രിച്ചുകൊണ്ട് തിരുത്തി. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് അധികാരം മാറിയിട്ട് യു എന്റെ കയ്യിലേക്ക് അധികാരം എത്തിയപ്പോൾ യു എൻ 1947 ഒരു തീരുമാനമെടുത്തു, അവിടെയുള്ള യഹൂദന്മാർക്കും പലസ്തീനികൾക്കും സ്ഥലം വീതിച്ചു കൊടുക്കാം. 1947 യു എൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് യു എൻ റെസൊല്യൂഷൻ 181. ആ റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ പലസ്തീന്റെ മണ്ണിനെ മൂന്നായിട്ട് കീറുക. ഒന്ന് യഹൂദന്റെ വാസസ്ഥലം, ഒന്ന് പലസ്തീന്റെ വാസസ്ഥലം, യെരുശലേം മതങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമാകിയാൽ ഒരു അന്തർദേശീയ കമ്മിറ്റി കൂടി കൊണ്ടുവരിക. രാജ്യമില്ലാതെ ഉഴന്നു നടന്ന യഹൂദൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു. അവൻ 1948 May 14 സ്വതന്ത്രമായ അവന്റെ രാഷ്ട്രത്തെ പ്രഖ്യാപിക്കുമ്പോൾ പലസ്തീനുകൾ അത് എതിർത്തു, ചുറ്റുമുള്ള സകല അറേബ്യൻ രാജ്യങ്ങൾ എതിർത്തു. കാരണം അവരിത് അംഗീകരിച്ചാൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ പിറന്നു വീണ യഹൂദനെ അംഗീകരിക്കുകയാണ്. അതവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരു പലസ്തീൻ രാഷ്ട്രം അവിടെ പിറന്നു വീണേനെ. 1947 യു എൻ എടുത്ത തീരുമാനമാണ് യഹൂദന് കൊടുത്തതുപോലെ തന്നെ പലസ്തീനികൾക്കും അത് കീറിക്കൊടുക്കുവാൻ. അന്ന് അവർ സമ്മതിച്ചില്ല. ഇസ്രയേൽ അതിനെ എതിർക്കും. കാര്യങ്ങളുടെ പോക്ക് ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ഒന്നാം ലോകമായിട്ടും രണ്ടാം ലോകമായിട്ടും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകും. ഞാൻ തകിടം മറിക്കും, കിരീടങ്ങളെ മറിച്ചിടും. ഐ വിൽ ഓവർടേൺ, ഓവർടേൺ, ഐ വിൽ ഓവർടേൺ. Until he comes who's righteous, ഇതിന്റെ അധികാരമുള്ളവൻ വരുന്നിടം വരെ മൂന്ന് പ്രാവശ്യം ഞാൻ തകിടം മറിക്കും. രണ്ട് തകിടം മറിഞ്ഞതിന്റെ ഫലമായി ഭൂമിയുടെ മധ്യത്തിൽ ഒരു ഇസ്രയേൽ രാഷ്ട്രം പിറന്നു പോകും. യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് അത് നടന്നെങ്കിലേ സാധിക്കൂ. കാരണം ബൈബിളിലുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടും. കർത്താവ് ഈ വസ്തുത പറയുമ്പോൾ നമ്മൾ ഓർത്തല്ലോ, രാജ്യൻ രാജ്യത്തോടും, നേഷൻ വിൽ റൈസ് അഗേൻസ്റ്റ് നേഷൻ ആൻഡ് കിങ്ഡം അഗേൻസ്റ്റ് കിങ്ഡം. അവിടം ആരംഭിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഒരു സ്പെസിഫിക് സൈൻ കൊടുത്തു. വളരെ പരിചയമാണ്, പക്ഷെ അത് കേട്ടങ്ങ് പഴകി അതിന്റെ ഗൗരവം വിട്ടുകളഞ്ഞു. ആ ഗൗരവം വിട്ടുകളഞ്ഞേ ഞാൻ ഓർപ്പിക്കാം. 32 തുടങ്ങിയ കർത്താവ് പറഞ്ഞു, അത്യ നോക്കി ഒരു ഉപമ പഠിപ്പി. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. യേശുക്രിസ്തു അത്തിവൃക്ഷത്തിന്റെ ഉപമ പറയുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ആകെ ചോദിച്ചത് ഒരടയാളമാണ്. ബൈബിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നാഥ, നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം പറഞ്ഞിടണം. ഗിവ് അസ് എ സൈൻ. ഒരു അടയാളം പറഞ്ഞിടണം. കർത്താവ് എത്ര അടയാളം പറഞ്ഞതറിയാമോ? കൊറടങ്ങളെ പറഞ്ഞു. Now learn a parable. They asked for one sign and he gave them one parable. Avar oru adayalam chodichu karthav oru upamayil kooda paranju koduthu. Endinay upamayil kooda paranjan ariya karthav ninga nerittu paranjavadiyarunnallo endinay upamayil kooda paranju mathayude suvisesham 13 adhyayathinte 10th vakyam vaichal ariya കാണുന്നവർക്ക് കാണാതിരിപ്പാൻ, കേൾക്കുന്നവർ കേൾക്കാതിരിപ്പാൻ, ഗ്രഹിക്കാതിരിപ്പാൻ അവൻ ഉപമയിൽ കൂടെ പറഞ്ഞു. കർത്താവിന്റെ ഉപമകളിൽ കഥകളാണ്, സംഭവങ്ങളാണ്, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല. ദാനിയേൽ ദിവസം 12 അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, അന്ത്യകാലം വരെ പ്രവചനത്തിന് അടച്ചു മുദ്രയിടുക. അന്ത്യകാലത്ത് അനേകരിത് വായിച്ച് ഗ്രഹിക്കും. എന്നാൽ അവിടെ ഒരു വാക്കെടുത്ത് പറഞ്ഞു, ദുഷ്ടന്മാരിൽ ആരും ഇത് തിരിച്ചറിയില്ല. ലോകത്തിലുള്ള ഒറ്റ മനുഷ്യൻ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ ഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദാനിയേൽ 12 അധ്യായത്തിന്റെ 9 വാക്യം വായിച്ചാൽ അറിയാം, ഈ പ്രവചന ഭാഗങ്ങൾ ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. അന്ത്യകാലത്തിന്റെ ലക്ഷണം അവൻ ഉപമയിൽ കൂടെ പറയുന്നത് അവർക്ക് മനസ്സിലാകാതിരിപ്പാനും നമ്മൾക്ക് മനസ്സിലാകാനും വേണ്ടിയാണ്. ഒരടയാളമാണ് അവർ ചോദിച്ചത്. നമുക്കറിയാം യഹൂദൻ ഇസ്രായേൽ രാഷ്ട്രമാണ്. സമയം നിങ്ങൾ തന്നിരുന്നെങ്കിൽ ഞാൻ വാക്യങ്ങളൊക്കെ എടുത്ത് തെളിയിച്ചേ. നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനി എന്ന പോലെ കണ്ടു. ഞാൻ നിങ്ങളെ ആകാത്തതിന് തീയതുമായ അത്തിവൃക്ഷത്തോട് ഉപമിക്കും. ജരമ്യാവ്, ഹോശ പ്രവചനങ്ങളിലൊക്കെയുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനിയാണ് യഹൂദനോട് പറയും. ആ യഹൂദ രാഷ്ട്രമാണ് അത്തിവൃക്ഷം. എന്നാൽ 3 പ്രാവശ്യം ഓടിച്ചു വേണേ നോക്കാം. ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ 46 വാക്യം നോക്കിയാട്ടെ. ഈ യഹൂദ രാഷ്ട്രത്തെ കുറിച്ച് അവരൊരു രാഷ്ട്രമായി പറഞ്ഞു വരുന്നതിന് മുമ്പ് മോശ പറയുന്നത് ശ്രദ്ധിച്ചേ. അവയൊരു അടയാളമാണ്. ദിസ് ഈസ് എ സൈൻ. വാട്ട് ഈസ് എ സൈൻ? ഈ ആവർത്തനം 28 യഹൂദനെ നടത്തിക്കൊണ്ടുവന്ന്, മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന്, പലസ്തീനിൽ മോശ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പിറന്നു വീണിട്ടില്ല. നമ്മളൊന്ന് ആലോചിക്കണം. ദൈവത്തിന്റെ വചനം ഒരു രാഷ്ട്രമായി പിറന്നു വീഴാത്തപ്പോൾ ആ 28 അധ്യായത്തിൽ മോശ പറഞ്ഞു, 2 പ്രാവശ്യം നിങ്ങളുടെ മാതൃരാജ്യത്ത് നിങ്ങൾ പ്രവാസികളാകും. അവിടെ പറഞ്ഞിട്ടുണ്ട്. 32 വാക്യം വായിച്ചു നോക്കട്ടെ. 32 വാക്യം, അന്യജാതിക്ക്, ആ വാക്ക് ശ്രദ്ധിക്കണം, ഒരു ഏകവചനത്തിൽ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിന് അടിമയാകും. നിങ്ങൾക്കറിയാം അത് ബാബേൽ പ്രവാസമാണ്, ബാബിലോൺ പ്രവാസം. ഒരു നേഷനിലേക്ക് അവർ അടിമയാകും. വീണ്ടും 64 വാക്യം നോക്കിയാട്ടെ. 2 പറയുമ്പോൾ 64 വാക്യം, ഈ ദൈവവചനമല്ലാതെ എന്താണ് ഇങ്ങനെ പ്രവചിക്കാൻ ഒക്കുന്നത്? ഒരു രാഷ്ട്രം പിറന്നു വീണിട്ടില്ല. പിറന്നു വീഴുന്നതിന് മുമ്പ് അവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ വന്നിട്ട് ഒരിക്കൽ നിങ്ങൾ ഒരു രാജ്യത്തിലേക്കും മറ്റൊരിക്കൽ നിങ്ങൾ ലോകത്തിൽ ആഗോളം ചിതറിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആക്ഷരികമായി ആക്ഷരികമായി ഞാൻ നിങ്ങൾക്ക് ജീവിക്കുന്ന ഈ നാളിൽ ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ആദ്യത്തെ പ്രവാസം ബാബേലിലേക്ക് അവർ പോയി, ഒരു രാഷ്ട്രത്തിലേക്ക് പോയി. അന്യജാതിക്ക് നിങ്ങൾ അടിമയാകും. ഒരു രാഷ്ട്രത്തിലേക്ക് പോയെങ്കിൽ 64 വാക്യത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ ചിതറിക്കപ്പെടും. ലൂക്കോസ് 21 യേശുക്രിസ്തു എടുത്ത് പറഞ്ഞു അതിന്റെ 21-24 വാക്യം, അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും സകല ജാതികളിലേക്കും അവരെ ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്യും. നമുക്കറിയാം AD 70 അത് സംഭവിച്ചു. മോശ പ്രവചിച്ചതുപോലെ, യേശുക്രിസ്തു പ്രവചിച്ച പോലെ, പറഞ്ഞതുപോലെ ബാബ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ഇസ്രായേൽ രാഷ്ട്രത്തെ ലോകത്തിന്റെ 4 കോണിൽ ചിതറിച്ചു. അവരൊരു രാഷ്ട്രമല്ലാതെ കിടന്നു. നമ്മൾ ഓർത്തതുപോലെ താഴ്വരയിൽ, ലോകരാഷ്ട്രത്തിന്റെ താഴ്വരയിൽ ജനസമുദ്രത്തിൽ മുങ്ങിക്കിടന്നു, ആശറ്റവരായി കിടന്നു. അവിടെ പറഞ്ഞ മോശ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ദൈവജനത്തോട് ഓർപ്പിക്കാനായിട്ടാണ് ഞാൻ ആ വാക്കെടുത്തത്. ഇത് ഒരു അടയാളമാണ്. ദിസ് ഈസ് എ സൈൻ. യഹൂദ രാഷ്ട്രത്തെ അവിടെ അടയാളമായി പറഞ്ഞു. 2, യേശു ക്രിസ്തു തന്റെ വരവിന്റെ അടയാളം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് അത്യവൃക്ഷത്തിന്റെ ഉപമി. ദിസ് ഈസ് എ സൈൻ. 3, പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ വെളിപാട് ദിവസം 12:1 വാക്യം, സ്വർഗത്തിൽ വലിയൊരടയാളം, സൂര്യനെ അടിഞ്ഞ സ്ത്രീ, യഹൂദ രാഷ്ട്രം. ഈ ബൈബിളിൽ 3 പ്രാവശ്യം ആ രാഷ്ട്രത്തെ ഒരു അടയാളമായി പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ നീങ്ങുന്നത് കാണണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചുവരെഴുത്ത് വായിക്കണമെങ്കിൽ ഈ രാഷ്ട്രത്തെ കുറിച്ച് പഠിച്ചെങ്കിലേ കഴിയൂ. ഈ രാഷ്ട്രത്തിന് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുന്ന കാണാൻ കഴിയും. ഞാൻ ഓർപ്പിച്ചല്ലോ, 2 ലോകമായുദ്ധങ്ങൾ നടന്നു. ഈ 2 ലോകമായുദ്ധങ്ങൾ നടന്നതിന്റെ ഫലമായി അവരൊരു രാഷ്ട്രമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ലോകത്തിന്റെ മധ്യത്തിൽ അവർ രാഷ്ട്രമായി. യേശുക്രിസ്തു എന്താണ് Matthew 24:32 പറഞ്ഞത്? ഈ ഉണങ്ങിപ്പോയ അത്യവൃക്ഷം വീണ്ടും തളർക്കും. നമ്മളത് വളരെ ലാഘബുദ്ധിയോട് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാനൊരു ഏതാനും മിനിറ്റ്, 2-3 മിനിറ്റ് ഉണ്ടല്ലോ, ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ. ഇത് പറയുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. മത്തായി 21 എടുത്ത് നോക്കിയാൽ, വായിക്കാൻ സമയമില്ലല്ലോ, 17-19 വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. പ്രവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനത്തിന് നിവൃത്തി. സക്കറിയ 9:9 നിവർത്തിച്ചുകൊണ്ട് കർത്താവ് യെരുശലേമിൽ പ്രവേശിക്കുക. സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്, ഒരു പെൺകഴുതക്കുട്ടിയുടെ പുറത്ത് നിന്റെ അടുക്കൽ വരുന്നു. സക്കറിയ 9:9 നിവർത്തിച്ചുകൊണ്ട് അവൻ ഒരു രാജാവായി യെരുശലേമിൽ പ്രവേശിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ്. നമ്മൾ സാധാരണ പറയുന്ന ഹോശന്ന ഞായറാഴ്ച. ഈ കഴുതക്കുട്ടി പുറത്ത് ഒരു ഹോശന്ന ഞായറാഴ്ച യെരുശലേമിൽ പ്രവേശിച്ചു. നമ്മൾ പിന്നെ വായിക്കുന്നത് 17 വാക്യത്തിൽ, ആ രാത്രിയിൽ അവൻ ബെഥനിയിൽ രാപാർത്തു. സംശയമുള്ളവരെടുത്ത് നോക്കിയോ, വായിച്ചോ മത്തായി 21:17. ആ രാത്രി അവൻ ബെഥനിയിൽ രാപാർത്തു. 18 വാക്യം, പിറ്റേ ദിവസം അവൻ യെരുശലേമിലേക്ക് പോകുന്നു. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൽ വല്ലത് കാണൂന്ന് വിചാരിച്ച് അടുത്തിയെന്ന് ഒന്നും കണ്ടില്ല. ശപിച്ചു, ക്ഷണത്തിൽ ഉണങ്ങി. നെക്സ്റ്റ് ഡേ ദേവാലയത്തിന്റെ അങ്ങനത്തിലൂടെ നടക്കുമ്പോൾ, ദേവാലയത്തിന്റെ പണികൾ അവനെ കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കല്ലിന് മേൽ ഒരു കല്ലിരിക്കാത്ത കാലം വരും, അതിപ്പോൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ വരവിൻ ലോകാവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞിരണമെന്ന് പറഞ്ഞു. കർത്താവ് ഉടനെ പറഞ്ഞ ഉപമയാണ് അത്തിവൃക്ഷം. ഒന്ന് ശ്രദ്ധിക്കുക, ഞായറാഴ്ച ദിവസം അവൻ യെരുശലേമിൽ പ്രവേശിച്ചു, അടുത്ത ദിവസം ബെഥനിയിൽ രാപാർത്തു, പിറ്റേ ദിവസം വെളുപ്പിനെ അവൻ പോകുമ്പോൾ അത്തിവൃക്ഷത്തെ ശപിച്ചു, തേർഡ് ഡേ അടുത്ത ദിവസം ഈ ഉപമ പറയുക. ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോന്ന കണ്ട ശിഷ്യന്മാരോട് നെക്സ്റ്റ് ഡേയിൽ പറയുകയാണ്, ഈ അത്തിവൃക്ഷം വീണ്ടും തളർക്കും. മർക്കോസിന് സുവിശേഷം ഒന്നെടുത്ത 11 അധ്യായത്തിന്റെ 20 വാക്യം നോക്കിയാട്ടെ, രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. തെറ്റാണ് ആ ഭാഷാന്തരം. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഇറ്റ് വാസ് ഡ്രൈഡ് അപ്പ് ഫ്രം ദ റൂട്ട്സ്, വേർതൊട്ട് മേളോട്ട് ഉണങ്ങിപ്പോയി. ആ വാക്യം ഒന്ന് വായിക്കണം. യെശയ്യാവ് 37:31 വാക്യം വായിച്ചാടെ, ഇറ്റ് വാസ് ഡ്രൈഡ് അപ്പ് ഫ്രം റൂട്ട്, ഈ അത്തിവൃക്ഷം വേർതൊട്ട് മേളോട്ട് ഉണങ്ങിപ്പോയി. യെശയ്യാവ് 37:31, വീണ്ടും വേരൊന്നും, ആ വേരുകൾ ഉണങ്ങിയിട്ടില്ല, വേർതൊട്ട് മേളോട്ട് ഉണങ്ങി. ഒരു രാഷ്ട്രമായിട്ട് അവർ ഉണങ്ങിപ്പോയെങ്കിലും അവരുടെ വേരുകൾ ഉണങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. ലോകരാജ്യത്തിന്റെ മധ്യത്തിൽ അവരെ ദൈവം സൂക്ഷിച്ചു, മടക്കിക്കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിൽ ഈ വേരുകൾ വീണ്ടും താഴോട്ട് വേരൂന്നി, അവർ കിളിർക്കും. യെശയ്യാവ് 37 പറയുന്നത് പോലെ ലോകരാഷ്ട്രത്തിന്റെ മധ്യത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കും, ഒരു രാഷ്ട്രമായി നിൽക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഈ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം വീണ്ടും തളർത്ത് നിങ്ങൾ കണ്ടാൽ ഞാൻ അടുക്കലാണ്. കഴിഞ്ഞ 2000 ഈ രാഷ്ട്രത്തോട് ഇടപെട്ടില്ല. 3 ബൈബിളിൽ ഈ രാഷ്ട്രത്തെ അടയാളമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് ചിന്തിപ്പാൻ, പഠിക്കുവാൻ മോശയും കർത്താവും പത്മോസ് കിടക്കുന്ന യോഹനാനും പറഞ്ഞു, ഇവരാണ് അടയാളം, ഇവരാണ് സൈൻ, ഇവരെ നോക്കി പഠിച്ചാൽ മതി കാര്യമറിയാം. ലോകത്തിന്റെ മധ്യത്തിൽ ഇന്ന് അവർ രാഷ്ട്രമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്ത വിഷയങ്ങൾ ദിനംതോറുമുള്ള പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ വായിക്കുന്ന വാർത്തകൾ ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ്. ആർക്കും സാധ്യമല്ല ദൈവജനമേ, ഒരു മനുഷ്യനും പരിഹരിക്കില്ല. അന്തിമ യുദ്ധം ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ യെരുശലേമിന് വേണ്ടി നടക്കും. അത് നടക്കുവാൻ 3 ലോകമായുദ്ധം തഴുതം മറി നടന്നിട്ട് ദൈവത്തിന്റെ പുത്രന്റെ കരത്തിലേക്ക് അധികാരം കൊടുക്കുവാൻ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു. നീ എന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊള്ളുക, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കും. കഴിഞ്ഞ 2 ലോകമായുദ്ധം പോലെ അല്ല ഇനി നടക്കാൻ പോകുന്നത്. ബൈബിൾ വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നു, മനുഷ്യരിൽ ഏകദേശം 3/2 ചത്തുപോകും, സകല പർവ്വതങ്ങളും മാറിപ്പോകും, ദ്വീപുകൾ സ്വസ്ഥാനത്ത് നിലകിപ്പോകും, പർവ്വതങ്ങളും മലകളും പൊട്ടിയിട്ട് ജാതികളുടെ സകല പട്ടണങ്ങളും വീണുപോകും. മനുഷ്യൻ നിർജീവന്മാരായി മുകളിലോട്ട് നോക്കി മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ഭയാനകമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് ബ്ലാസ്റ്റിംഗ് ഓഫ് തെർമോർ ബാലിസ്റ്റിക് മിസൈൽസ്. ക്ലിയർ ആയിട്ട് ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയാണെന്നും എനിക്ക് തെളിയിച്ചു തരാൻ കഴിയും. 2 കഴിഞ്ഞ പോലെ അല്ല, ഭൂമി ഞെട്ടിവിറയ്ക്കും, നിവൃത്തിയില്ലാതെ ലോകരാഷ്ട്രങ്ങൾ കരയും. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലായിക്കോണം, ദൈവസഭയുടെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ്. റോമലേഖനം 11:15, എന്റെ മുന്നിലുള്ള 10 കൊണ്ട് ആ ഭാഗം കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. റോമലേഖനം 11:15 പെട്ടെന്ന് വായിക്കാം. അവരുടെ ഭംശം, 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുകയാണ്. അവരുടെ ഭംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇവരുടെ ഭംശത്തിന് 2 ഇവരുടെ അംഗീകരണത്തിന് 2. അവരെ ദൈവം ആത്മീകമായി കൈവിട്ടു, പിന്നീട് രാഷ്ട്രീയമായി കൈവിട്ടു. ദൈവപുത്രനെ തിരസ്കരിച്ചു, ദൈവം കൊടുത്ത സകല സാക്ഷ്യങ്ങളും തിരസ്കരിച്ചു. അവസാനം സ്തെഫാനോസ് സ്വർഗത്തിൽ മഹത്വമുള്ളതായ ദൈവപുത്രനെ സാക്ഷിക്കുമ്പോൾ അവനെയും കല്ലെറിഞ്ഞു കൊന്നു. അവർക്ക് കൊടുത്ത സകല സാക്ഷ്യങ്ങളും തിരസ്കരിക്കുമ്പോൾ ആത്മീകമായിട്ട് അവരെ കൈവിട്ടു. ഒരു 37 കഴിയുമ്പോൾ രാഷ്ട്രീയമായി അവരെ കൈവിട്ടു. 70 ഒരു രാഷ്ട്രമല്ലാതെ അവർ തീർന്നു. എന്നാൽ ദൈവജനം ഒരു കാര്യം മറക്കാതെ ഓർക്കണം, അവരുടെ ആത്മീക ഭ്രംശത്തിനും രാഷ്ട്രീയ ഭ്രംശത്തിനും മധ്യത്തിൽ ദൈവസഭയുടെ പണി ആരംഭിച്ചെങ്കിൽ, ആമീൻ, രാഷ്ട്രീയ ഭ്രംശം മാറി ഭൂമുഖത്തിൽ ഒരു രാഷ്ട്രമായി തീർന്നു. ആത്മീക ഭ്രംശം മാറ്റുന്നതിന് മുമ്പ് ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച് മാറണം. യെസ്, ദൈവം അതിനാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അവരുടെ ആത്മീയ വംശത്തിന് രാഷ്ട്രവംശത്തിന് മധ്യത്തിൽ ദൈവസഭയുടെ പണി ആരംഭിച്ചു. രാഷ്ട്രവംശം മാറ്റി ഭൂമിയുടെ മധ്യത്തിൽ അവരെ കൊണ്ടുവന്നു. ഇനിയും ആത്മീയ വംശം മാറ്റാനാണ് അടുത്ത ഘോരമായ യുദ്ധം. ഇനി ആത്മീയ വംശം മാറുന്നതിന് മുമ്പ് ദൈവസഭയുടെ ഒന്ന് മാറണം. യെസ്, ദൈവസഭ മാറിയെങ്കിലേ ദൈവത്തിന് ഈയുള്ള പദ്ധതിയിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. 102 സങ്കീർത്തനത്തിന്റെ 14-15 വാക്യം: നിന്റെ ദാസന്മാർക്ക് അവളുടെ പൂഴിയോടും കല്ലുകളോടും അലിവ് തോന്നുന്നു. ഒരു കാലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പടങ്ങളൊക്കെ കാണുന്നുണ്ടെ, കല്ലിലൊക്കെ ചെന്ന് അവർ ഉമ്മ കൊടുക്കുന്നേ, വിലാപ മതിലൊക്കെ ചെന്ന് ഉമ്മ കൊടുക്കുകയാണ്, അവിടെയുള്ള കല്ലുകളൊക്കെ എടുത്തു നോക്കുകയാണ്. എന്താ, നിന്റെ ദാസന്മാർക്ക് അതിന്റെ കല്ലുകളോടും പൂഴിയോടും അലിവ് തോന്നുന്ന ഒരു കാലം വരുന്നു. എന്നിട്ട് അടുത്ത് പറയുന്ന തന്നെ, യഹോവ സിയോനെ പണിയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, When the Lord shall build up Zion, he shall appear in his glory. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവല്ല പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിലുള്ള അവന്റെ വരവാണ്. കല്ലുകളെ അവർ ചുംബിക്കുന്നു, ഭൂമികളോട് അനുവദമെന്ന കാലഘട്ടത്തിൽ, സിയോനെ പണിയുന്ന കാലഘട്ടത്തിൽ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. കർത്താവ് ഈത് പറഞ്ഞപ്പോൾ ഒരു കാര്യം തീർത്ത് പറഞ്ഞു. ഒന്നുകിൽ നമ്മള് അന്ധന്മാരായി ഇത് മനസ്സിലാക്കാതെ പോകണം, അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ, ഈ ദൈവനം വിശ്വസിക്കുന്നെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതറിയാം. യേശുക്രിസ്തു പറഞ്ഞു, ഇത് തളർത്തു കഴിഞ്ഞാൽ, ഈ രാഷ്ട്രം കൂടി വന്നു കഴിഞ്ഞാൽ, സകലവും നിവൃത്തിയാവുള്ളൂ. ഈ തലമുറ, ഈ തളർപ്പ് കണ്ട തലമുറ മാറിപ്പോകില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. ആകാശം ഭൂമി മാറിപ്പോകും, എന്റെ വചനങ്ങൾ മാറ്റപ്പെടില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കൊന്ന് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് നിർത്തിക്കൊള്ളാം. ഞാൻ സാധാരണ സമയം അനുവദിച്ചതിൽ കൂടുതൽ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. 24 മത്തായി 24 ഈ അത്തിയുടെ ഉപമ നോക്കി പഠിക്കാൻ കർത്താവ് പറഞ്ഞിട്ട് അടുത്തായിട്ട് കർത്താവ് പറഞ്ഞുകൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തിയേക്കും. കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞു, അതിന്റെ 37-38 വാക്യം നോക്കിയാട്ടെ: ജലപ്പുളയം വന്നവരെ മുടിച്ചുകളയുള്ളവർ അറിഞ്ഞില്ല. ഈ അത്തിയുടെ ഉപമ നോക്കി പഠിപ്പീൻ, ഈ തലമുറ മാറിപ്പോകില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനായി നോഹയുടെ കാലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞേ? എന്തെങ്കിലും അതിനകത്തൊരു ഒരു 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 എന്താണ്, ഇത് തമ്മിൽ ബന്ധമുണ്ടോ? ഇത് തമ്മിൽ ബന്ധമുണ്ട്. ഒരു തലമുറയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ നോഹയുടെ കാലത്ത് ഒരു തലമുറയോട് പ്രത്യേകകാല ഒരു പ്രാധാന്യം ഉണ്ടായി. നമുക്കത് മനസ്സിലാക്കാനായിട്ട് യൂദയുടെ ലേഖനം 14-15 വാക്യം വായിച്ചാൽ, ലോകത്തിന്റെ ആദ്യത്തെ പ്രവാചകനായ ഹാനോക്കിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. ആദമിൽ നിന്ന് 7-ാമനായ ഹാനോക്ക്, ഇതാ അവൻ 1000 വിശുദ്ധന്മാരുമായി വരുന്നു, മനുഷ്യൻ നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്തവനെ ന്യായം വിധിപ്പാൻ യേശുക്രിസ്തു വരുന്നു. ആരായി പ്രവചിച്ചിരിക്കുന്നത്? ഹാനോക്ക്. ആദമിൽ നിന്ന് 7-ാമനായ ഹാനോക്ക് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് പ്രവചിക്കുകയാണ്. ഈ ഹാനോക്ക് വലിയ ഭക്തനായിരുന്നു. ഭക്തനായത് 65 വയസ്സായപ്പോഴാണ്. 65 വയസ്സായപ്പോഴാണ് ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങി. 365 അദ്ദേഹം ജീവിച്ചിരുന്നു. ഇദ്ദേഹം ഈ 65 വയസ്സായപ്പോൾ എന്തായി ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങി? എന്തെങ്കിലും കാരണമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ, സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട, 21-24 വാക്യം വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോൾ ഒരു പുത്രനെ ജനിപ്പിച്ചു, അതിന്റെ ശേഷം അവൾ ദൈവത്തോട് കൂടെ നടന്നു. ഇവനൊരു പ്രവാചകനായിരുന്നു, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പ്രവചിച്ചൊരു പ്രവാചകൻ. പക്ഷെങ്കിൽ 65 വയസ്സിൽ ദൈവത്തോടു കൂടെ നടക്കുന്നത് ഇവനൊരു മകനുണ്ടായപ്പോഴാണ്. അവിടെ നമുക്ക് മറ്റൊരു വെളിച്ചം തരുന്നു. ആ മകൻ അവനൊരു പേര് കൊടുത്തു. എന്താ പേര്? മെഥൂശലേഹ്. എന്തിനായി മെഥൂശലേഹ് എന്ന് പേര് കൊടുത്ത്? മെഥൂശലേഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, When he dies, it will happen. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ദൈവം ഹാനോക്കിന് വെളിപ്പെടുത്തി, ലോകത്തെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ്. ജലപ്രളയം കൊണ്ട് ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കും. നിന്റെ ഈ പുത്രൻ മരിക്കുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ആ പുത്രന് പേര് കൊടുത്തു മെഥൂശലേഹ്. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. പഠിച്ചു നോക്കിക്കോ, മെഥൂശലേഹ് മരിച്ചു, ജലപ്രളയം വന്നു. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. മെഥൂശലേഹ് മരിച്ചു, ജലപ്രളയം വന്നു. ഇവിടെ എന്താ കർത്താവ് പറഞ്ഞതുമായിട്ടുള്ള കമ്പാരിസൺ? ഒരു അടയാളമായിട്ട് മെഥൂശലേഹിനെ കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, മെഥൂശലേഹിന്റെ ആയുസ് ദൈവം അങ്ങോട്ട് നീട്ടി, 969 ജീവിപ്പിച്ചു. എന്തിനാ അത്ര നീട്ടിയെന്നറിയാമോ? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കണം, അതുകൊണ്ട് അങ്ങ് നീട്ടിക്കൊടുത്തു. കാരണം ദൈവത്തിന്റെ കരുണ അവിടെ കാണുന്നു. പക്ഷെ ഒരു കാര്യം നമ്മളൊന്ന് ഓർക്കണം, മെഥൂശലേഹിനെ അടയാളമായി കൊടുത്ത ശേഷം ആ ന്യായവിധി ഒരു തലമുറയ്ക്കുള്ളിൽ സംഭവിച്ചു. യെസ്, ദൈവം ഒരു അടയാളം കൊടുത്തു. ആ മെഥൂശലേഹ് നടക്കുന്ന കണ്ടപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറി. അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു സാധാരണ സംഭവമായി, കാര്യങ്ങൾ മുന്നോട്ട് പോയി, അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതായി. പക്ഷെ ആ തലമുറയിൽ ഒരു ജനറേഷന്റെ ഉള്ളിൽ അത് സംഭവിച്ചതുപോലെ യേശുക്രിസ്തു യഹൂദന്റെ തളർപ്പ് കണ്ട് നിങ്ങൾ പഠിച്ചു കൊള്ളുക, ആ തലമുറയിൽ തന്റെ വരവ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് നോഹയുടെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും കർത്താവ് പറഞ്ഞത് ഒരു ജനറേഷന്റെ ഉള്ളിൽ സംഭവിക്കും. എനിക്ക് തെളിയിച്ചേരാൻ സാധിക്കും ആ ജനറേഷൻ ഈ ജനറേഷനാണ്. അത്യവശ്യം തൽപ്പുണ്ടതിൽ അത്തായി 1:17 അവിടെ തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. ആദം മുതൽ അബ്രഹാം വരെ 14 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, അവിടെ ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ. 3 പ്രാവശ്യം ജനറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് ജീനിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ആ വാക്കിൽ നിന്നാണ് ജനറേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. ആ സെയിം വേർഡാണ് മത്തായി 24:32 എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 ആക്ഷരിക തലമുറയും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ കൃത്യമായ 14 തലമുറയും, ആ വിധത്തിൽ കൃത്യമായ തലമുറകൾ ജീനിയ എന്ന് പറയുന്ന വേർഡ്, ആ വേർഡ് തന്നെയാണ് കർത്താവ് എടുത്ത് പറഞ്ഞത് ഈ തലമുറ. പക്ഷെങ്കിൽ നോഹയുടെ കാലത്തെ പോലെ ഇതൊരു സാധാരണ സംഭവമായി. കർത്താവ് പറഞ്ഞു അവർ വിറ്റും നട്ടു, അവരെ വന്ന് ജലപ്രളയം മുടിച്ചു കളയുള്ള അവർ അറിഞ്ഞില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ഗൗരവമായിട്ട് ഓർക്കുക, നാളെയും മറ്റന്നാളും ഇതിന്റെ ബാക്കി കാര്യം ഞാൻ എടുക്കാം. ആമുഖമായിട്ട് ഈ കാര്യം ഞാൻ ഓർപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം, ഈ പ്രവചനങ്ങളിൽ 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് മീൻപിടുത്തക്കാരെയും വേട്ടക്കാരെയും അയച്ചുകൊണ്ട് ദൈവം 2 പ്രാവശ്യം ലോകത്തെ തകിടം മറിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ ലോകത്തിന്റെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ ഇനിയും ദൈവം ലോകത്തെ തകിടം മറിക്കാൻ പോവുകയാണ്. അന്തിമമായ യുദ്ധവും ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കളം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഈ തലമുറയിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവ് അതിവേഗം നടക്കുമെന്ന് ബൈബിൾ പ്രവചനങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു. ദൈവമക്കളായി നമ്മൾ എത്രയും ഭക്തിയും വിശുദ്ധമുള്ള ജീവൻ നയിക്കുമ്പോൾ രക്ഷിക്കപ്പെടാതെ കടന്നു വന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുക, യേശു ക്രിസ്തു കാഹളം തോൽപ്പിച്ചാൽ തൻ്റെ ജനം ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും നിങ്ങൾ കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തതുപോലെ ഭീകരമായ വിപത്തിലേക്ക് യുദ്ധങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ട് മനുഷ്യൻ നിർജ്ജീവന്മാരിൽ മരണം കൊതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. ദൈവം കരുണ കാണിക്കുന്നതിന്റെ കാരണം നശിച്ചു പോകാതിരിക്കാനാണ്. ദൈവപുത്രനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവജനം നോഹയോടുള്ള ബന്ധത്തിൽ ജലപ്രളയത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നമ്മിങ്ങനെയാണ് വായിക്കുന്നത്, ഭയഭക്തി നിമിത്തം തന്റെയും കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകൻ നോഹ ഒരുക്കി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി വാസ് മൂവ്ഡ് വിത്ത് ഫിയർ, ഭയം കൊണ്ട് നോഹ അങ്ങോട്ട് മൂവ് ചെയ്തു. ഹി വാസ് മൂവ്ഡ് വിത്ത് ഫിയർ, അവൻ ഭയം നിട്ട് ദൈവത്തിന്റെ ന്യായവിധയെ കുറിച്ച് ഭയം നിട്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കി. ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടുകൊണ്ട് ലോക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു. തന്റെ വരവ് അതിവേഗം സംഭവിക്കുമെന്ന് നമ്മളെ മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. അവൻ നമ്മെ സഹായിക്കട്ടെ.